ചുണ്ടമത്താട് സുവിശേഷം 15-ാം അധ്യായമാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. 14-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. 15-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സുവിശേഷത്തിൻ്റെ ആദ്യം മുതൽ നാം കണ്ടുവരുന്ന ആ ഗതി തന്നെ ഇവിടെ തുടരുന്നതായി നാം കാണുന്നു. അതെ, രാജാവായ ക്രിസ്തു തൻ്റെ ശുശ്രൂഷ രാജകീയമായി തന്നെ തുടരുന്നു. ഈ അധ്യായം മുതൽ അവൻ ക്രൂശിനെ ലക്ഷ്യമാക്കി അത്ര മുൻപോട്ട് പോകുന്നത്. അവനെ തള്ളിക്കളഞ്ഞതും മത നേതാക്കന്മാരുമായുള്ള അവൻ്റെ പോരാട്ടവും നാം കണ്ടുവരികയായിരുന്നുവല്ലോ. പരീശന്മാരോടും ശാസ്ത്രിമാരോടുമുള്ള ക്രിസ്തുവിൻ്റെ പോരാട്ടം വ്യക്തമാകുന്ന ഒരു അധ്യായമാണ് 15-ാം അധ്യായം. വളരെയധികം പ്രവർത്തനങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. അനന്തരം യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പരീശന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ നിന്നും ഇത്ര ദൂരം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് യേശുവും ശിഷ്യന്മാരും നിർജ്ജനമായൊരു സ്ഥലത്തായിരുന്നു എന്നാണ്. വെളിയിൽ മരുഭൂമിയിൽ വല്ലതും ആയിരിക്കും അവർ. അതാണല്ലോ അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലാതിരുന്നത്. അവർ പട്ടണത്തിൽ നിന്നും വളരെ ദൂരത്തിലായിരുന്നു. ഈ പരീശന്മാരും ശാസ്ത്രിമാരും വന്നത് അവിടെയാണ്. ഒറ്റ നോട്ടത്തിന് അവരുടെ വരവ് വളരെ പ്രോത്സാഹജനകമായിരുന്നു. അന്നത്തെ മത നേതാക്കന്മാർ യേശുവിനെ ശ്രദ്ധിക്കുവാൻ ഇത്ര ദൂരം വന്നിരിക്കുന്നു. സത്യത്തിൽ അവർ വന്നത് അവനെ ശ്രദ്ധിക്കുവാനോ അവനെ അഭിനന്ദിക്കുവാനോ അവനിൽ നിന്നും എന്തെങ്കിലും അംഗീകരിക്കുവാനോ കേൾക്കുവാനോ ഒന്നുമല്ലായിരുന്നു. അവനെ വിമർശിക്കുവാനത്രേ അവർ വന്നത്. ഇതൊരു സൗഹാർദ്ദ സന്ദർശനമല്ല എന്ന് നമുക്ക് ഉടനെ മനസ്സിലാകും. തിരുവെഴുത്തുകളെ ലംഘിച്ചു എന്ന് പറഞ്ഞ് അവർ അവനെ കുറ്റപ്പെടുത്തിയില്ല. പിന്നെയോ, തിരുവെഴുത്തുകളേക്കാൾ ഗൗരവമായി അവർ കണ്ടിരുന്ന പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിച്ചു എന്നതായിരുന്നു കുറ്റം. യേശുവിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് കൈ കഴുകുന്നില്ല എന്നവർക്കറിയണമായിരുന്നു. ഇവിടെ കൈ കഴുകിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ശിഷ്യന്മാർ ശുചിത്വമില്ലാത്തവരായിരുന്നു എന്ന അർത്ഥമല്ല വരുന്നത്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുവാൻ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കുക പതിവില്ലല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് മതപരമായ ഒരാചാരമാകുന്നു, ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്ന ഒരു കർമ്മം. ഇന്നും ഇങ്ങനെ ചിന്തിക്കുന്ന അനേകരുണ്ട്. എന്തെങ്കിലും പുറമേയുള്ള ഒരു ആചാരത്തിൽ കൂടി പോയെന്നാൽ, പുറം ശുചിയാകത്തക്കവണ്ണം ഏതെങ്കിലും ഒരു കർമ്മം അനുഷ്ഠിച്ചാൽ അതുകൊണ്ടെല്ലാം ആയെന്നുള്ള ചിന്ത, എത്ര ബാലിശമായ ഒരു മനോഭാവമാകുന്നു ഇത്. ഇതുപോലുള്ള ചില കർമ്മങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ സമയം പറയുന്നില്ല എന്ന് എന്നെ വിമർശിച്ചെഴുതുന്ന അനേകരുണ്ട്. തിരുവചനത്തിലെ ആഴമേറിയ സത്യങ്ങളെക്കാൾ പലർക്കും ഇഷ്ടമായിരിക്കുന്നത് ഈ വിവാദപരമായ കാര്യങ്ങളാണ്. സുഹൃത്തെ, ആ വക കാര്യങ്ങൾക്ക് സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അനാവശ്യ ആചാരങ്ങളെ വിട്ടിട്ട് ആത്മീയ ജീവിതത്തിൽ വളരുവാൻ സാധിക്കുന്ന ആഴങ്ങളിലേക്ക് നമുക്ക് പോകണം. അടിസ്ഥാന സത്യങ്ങളെ അവഗണിക്കാതെ തന്നെ ആത്മീയ വർധനയ്ക്കുതകുന്നവ ചെയ്ത് നമുക്ക് മുന്നേറണം. താങ്കൾക്കുള്ള ഏത് സംശയങ്ങളും എഴുതി ചോദിക്കാവുന്നതാണ് കേട്ടോ. അതിനുള്ള മറുപടി താങ്കൾക്ക് കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അവരുടെ സമ്പ്രദായം കൊണ്ട് അവർ ദൈവകൽപ്പന ലംഘിക്കുന്നതിനെ യേശു കുറ്റപ്പെടുത്തുന്നു. ഈ പാരമ്പര്യം ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നത് കാണാം. അവരുടെ പാരമ്പര്യം ഒരു മനുഷ്യനെ ന്യായപ്രമാണം ലംഘിക്കുവാൻ അനുവദിച്ചു. അതിശയമായി തോന്നുന്നില്ലേ? വളരെ തന്ത്രപൂർവമായിട്ടാണ് അവർ അത് ചെയ്തത്. ഇത് തന്നെ ശ്രദ്ധിക്കൂ, 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അവരോട് ചോദിച്ച ചോദ്യം, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോട് അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് പറയുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കുക എന്നുകൂടിയുണ്ട്. അവർക്ക് ചെലവിന് കൊടുക്കുകൂടി വേണമെന്ന്. യേശുവിൻ്റെ സമയത്തെ ജനം തങ്ങളുടെ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും രക്ഷപ്പെട്ട മാർഗം വളരെ രസകരമായിരുന്നു. ആ ജനം മാതാപിതാക്കന്മാർക്ക് ചെലവിന് കൊടുക്കേണ്ട പണം ദൈവത്തിന് വഴിപാടായി അർപ്പിച്ചു എന്ന് പറയും. അങ്ങനെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൽ നിന്നും തങ്ങൾ ഒഴിവുള്ളവരായി എന്നവർ കണ്ണുമടച്ച് വിശ്വസിച്ചു. നോക്കണേ, മോശയിക ന്യായപ്രമാണം ലംഘിക്കുവാൻ ആ ജനം കണ്ട ഭക്തിപുരസരമായ മാർഗം ഞങ്ങളുടെ സമ്പ്രദായമാണെന്ന് പറഞ്ഞ് ദൈവകൽപ്പനകൾ ലംഘിക്കുന്നു. ദൈവപൈതൽ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയെ പരീക്ഷിക്കുവാൻ ഏറ്റവും നല്ല മാർഗം അവൻ്റെ കണക്ക് ബുക്ക് നോക്കുകയാണ്. തൻ്റെ പണവും ദൈവിക കാര്യങ്ങൾക്കുള്ള പണവും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ പരീക്ഷണം. ഒരു കണക്കുമില്ലാതെ ജീവിക്കുന്നവരെ ഒരു ദൈവവൈതൽ എന്ന് പറയുവാൻ പ്രയാസമാണ്. പലർക്കും വരവെത്ര ചെലവെത്ര എന്നറിയില്ല. കയ്യിൽ വരുന്നത് മുഴുവൻ ചെലവാകുമ്പോൾ കാണുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങും. മാസത്തിൻ്റെ 20-ാം തീയതി ആകുന്നതിന് മുൻപ് അടുത്ത മാസം കിട്ടുവാനുള്ളതും കൂടി കടമാക്കും. ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു പോക്ക്. യേശുവിൻ്റെ സമയത്തെ മത നേതാക്കന്മാർ മനുഷ്യരെ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. 7 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ്, ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു, എങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. ശാസ്ത്രിമാരെയും പരീശന്മാരെയും യേശു കർത്താവ് നല്ല ഒരു പേര് വിളിക്കുന്നു, കപടഭക്തിക്കാരെ എന്ന്. ഒന്നാന്തരം ഓമനപ്പേരായിരിക്കുന്നില്ലേ? തിരുവചനത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു പദമാകുന്നു ഇത് സുഹൃത്തെ. ഇതിനോട് താരതമ്യപ്പെടുത്താവുന്ന വേറെ പദം ഇല്ലെന്ന് വേണം പറയുവാൻ. എനിക്ക് തോന്നുന്നത് ഇന്നുള്ളതുപോലെ അതിനൊരർത്ഥം അന്നില്ലായിരുന്നു എന്നാണ്. ഇന്ന് നമുക്കിതൊരു എരിപൊരി കൊള്ളിക്കുന്ന പദമാണല്ലേ. പക്ഷേ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലങ്ങളിൽ ഒരു നാടകത്തിലെ നടനും അതുപോലെ ഒരു പേര് ഉപയോഗിച്ചിരുന്നു. യേശു പരീശന്മാരെയും ശാസ്ത്രിമാരെയും നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ മതം കളിക്കുകയാണ്, ഭക്തി അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്തൊരു അന്യായമില്ലേ സുഹൃത്തെ. ഭക്തി അഭിനയിച്ചത് കൊണ്ട് ഗുണമല്ല, വലിയ ദോഷമത്രേ ഉണ്ടാകുന്നത്. കൈ കഴുകുക എന്ന ആചാരത്തിലൂടെ ജനങ്ങൾ പോകണമെന്ന് മത നേതാക്കന്മാർക്ക് നിർബന്ധമായിരുന്നു. അത് മുടക്കുവാൻ പാടില്ല, ആചാരം അങ്ങ് നടക്കട്ടെ. പക്ഷേ അവർ ആചാരത്തിലൂടെ കടന്നുപോയ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി ഗൗനിച്ചില്ല. അതായിരുന്നു ദൈവത്തിന് പ്രധാനപ്പെട്ടത്. ഭക്തി പുരസരം അവർ മോശം നൽകിയ ന്യായപ്രമാണം ലംഘിക്കുകയായിരുന്നു. അയ്യോ, ഇതല്ലേ ഇന്നത്തെ അവസ്ഥയും? ഹൃദയം ശുദ്ധമാണോ സുഹൃത്തെ? അതല്ലാതെ എന്തൊക്കെ ചെയ്തതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, യുക്തി പറഞ്ഞു നിൽക്കുവാൻ നാം വളരെ മിടുക്കരാണ്. ഏതൊരു അന്യായവും കാണിച്ച് നാം ഉപാധി പറഞ്ഞ് രക്ഷപ്പെടും. ഭക്ഷണം കഴിക്കുവാൻ വരുന്നതിന് മുൻപ് കൈ നല്ലതുപോലെ കഴുകുവാൻ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കും. പക്ഷേ പിഞ്ചു ഹൃദയങ്ങളെ വഷളാക്കുന്ന കാര്യങ്ങൾ സിനിമയിലും TVയിലും വരുന്നത് കാണുന്നതിൽ നിന്നും നാം മക്കളെ വിലക്കുകയില്ലല്ലോ. ഏത് തരത്തിലുള്ള വീഡിയോയും കാണുവാൻ നാം കുഞ്ഞുങ്ങളെ അനുവദിക്കുമല്ലോ. കുഞ്ഞുങ്ങൾ കൈ കഴുകണം എന്നത് അത്യാവശ്യമായ കാര്യം തന്നെ. പക്ഷേ അവരുടെ ഹൃദയത്തിലുള്ളതാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് നാം മറക്കരുത്. താൻ പുറപ്പെടുവിച്ച ആ പ്രസ്താവനയെ ഇനിയും കർത്താവ് വിശദീകരിക്കുവാൻ പോകുകയാണ്. 10-ഉം 11-ഉം വാക്യങ്ങളിൽ നാം ആദ്യം കാണുന്നത്, പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ചവരോട് പറഞ്ഞത്, കേട്ട് ഗ്രഹിച്ചുകൊള്ളു, മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്നും പുറപ്പെടുന്നതത്രേ, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. ധാർമ്മികമായ അധപ്പതനം ശാരീരികമല്ല, ആത്മീകമാണെന്നുള്ള വലിയ തത്വം യേശു പഠിപ്പിക്കുകയാണ് ചെയ്തത്. 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ ശിഷ്യന്മാരടക്കം വന്നു, പരീശന്മാർ ഈ വാക്ക് കേട്ടിടറിപ്പോയി എന്നറിയുന്നുവോ എന്ന് ചോദിച്ചു. കർത്താവ് പരീശന്മാരെ വ്രണപ്പെടുത്തി എന്നതിൽ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോട് വന്ന് ആ കാര്യം ആരാഞ്ഞു. യേശുവും മത നേതാക്കന്മാരും തമ്മിൽ ഇതുവരെ വാഗ്വാദം നടന്നിരുന്നു. ഇപ്പോൾ അത് തുറന്ന ഒരു പോരാട്ടമായി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയാണ് അത് സംഭവിച്ചത്. യേശു തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത് തുടരുന്നു 13-ാം വാക്യത്തിൽ. അതിനവൻ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. തൈ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് പ്രസ്ഥാനം അല്ലെങ്കിൽ സമ്പ്രദായം എന്നാകുന്നു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത മതങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം വേരോടെ പറഞ്ഞു പോകും എന്നത്ര കർത്താവ് പറയുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത മതപരമായ ആചാര സമ്പ്രദായങ്ങളൊക്കെയും പിഴുതുപോകും എന്ന്. ഇതിനെ വിശാലമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവരെ വിടുവീൻ, അവർ കുരുടന്മാരായ വഴികാട്ടികളത്രേ. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്നുത്തരം പറഞ്ഞു. ഫലിത രൂപേണെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. ഇത് തീർച്ചയായും കൊള്ളിവാക്കും കൂടിയാണ്. പരീശന്മാരാണ് കുരുടന്മാരായ വഴികാട്ടികൾ. അവർക്ക് തന്നെ വഴിയറിയില്ല, പിന്നെ എങ്ങനെ മറ്റുള്ളവരെ വഴി നടത്തും? 15-ാം വാക്യത്തിൽ നാം കാണുന്നു, പത്രോസ് അവനോട് ആ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണം എന്ന് പറഞ്ഞു. ഉപമകളിലൂടെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചത്. പക്ഷേ അവർക്കവൻ്റെ വിഷയം മനസ്സിലായില്ല. അതുകൊണ്ട് പത്രോസ് തന്നെ അതൊന്ന് വിശദീകരിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. 16 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അതിനവൻ, നിങ്ങളും ഇന്നു വരെ ബോധമില്ലാത്തവരോ? വായ്ക്കകത്ത് കടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. ഇതൊരു വലിയ പ്രമാണമത്രേ. ഒരു മനുഷ്യൻ്റെ വായിൽ പോകുന്നതിനാലല്ല അവൻ അശുദ്ധനാകുന്നത്, പിന്നെയോ വായിൽ നിന്നും വരുന്നതിനാലത്രേ. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തും കഴിക്കാമെന്നിവിടെ അർത്ഥമില്ല കേട്ടോ. കള്ളും ചാരായവും കഴിച്ച് നടക്കുന്നവർ ഈ വാക്യം തങ്ങളുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ ഉപയോഗിക്കാറുണ്ടല്ലേ. ഇവിടെ ക്രിസ്തു അർത്ഥമാക്കുന്നത് ഹൃദയമാകുന്ന കിണറ്റിൽ ഉള്ളത് മാത്രമേ അധരമാകുന്ന തൊട്ടി കൊണ്ട് കോരിയെടുക്കുവാൻ സാധിക്കൂ എന്നാണ്. യേശു കർത്താവ് പറഞ്ഞത് തന്നെ ശ്രദ്ധിക്കൂ 19-ലുള്ള വാക്യങ്ങളിൽ. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. ഇന്ന് നമ്മുടെ ആനുകാലിക സംസ്കാരത്തിലും ഇവ അനുയോജ്യമായിരിക്കുന്നു എന്ന് കാണാവുന്നതത്രേ. ഇന്ന് നാം പുത്തൻ സദാചാരത്തിൻ്റെ കാലത്തിൽ അത്ര ജീവിക്കുന്നതില്ലേ. പുത്തൻ സദാചാരം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഏതോ നല്ല കാര്യമാകുന്നു എന്ന് നിങ്ങൾ ധരിക്കരുതേ. അത് വെറും വഷളത്വമാകുന്നു. നമ്മുടെ നാട്ടിലേക്ക് അത് വരുന്നതേ ഉള്ളൂ. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുന്ന കാലത്ത് നാം എത്തിയിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ വിശ്വസിക്കുന്നവരെ അറിവില്ലാത്തവരെന്നും മുഴുവൻ തെറ്റ് പറയുന്നവരെന്നും ആകുന്നു ഇന്ന് സമൂഹം കണക്കാക്കിയിരിക്കുന്നത്, അല്ലേ? സ്വാതന്ത്ര്യത്തിൻ്റെതായ ഇന്നാളുകളിൽ വാസ്തവത്തിൽ നമുക്ക് എന്താണുള്ളത്? കെട്ടഴിച്ചു വിട്ടിരിക്കുകയല്ലേ? തൻ്റെ ഹൃദയത്തിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുവാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടല്ലോ. നമുക്കിന്നുള്ളത് ഒരു പുത്തൻ സദാചാരമാണോ സുഹൃത്തെ? അല്ലേ, അല്ല. നമുക്ക് ആ പഴയ കാര്യങ്ങളെല്ലാം അതുപോലെയുണ്ട്. അത്രമാത്രം, ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം, ഇതിനപ്പുറം നശിക്കുവാൻ വാസ്തവത്തിൽ എന്താണ് വേണ്ടത്? നാം ചെയ്തത് വാസ്തവത്തിൽ തെറ്റല്ലേ? ഭൂതത്തെ അടച്ചിരിക്കുന്ന കുടം തുറന്നു വിടുകയായിരുന്നില്ലേ? അപ്രതീക്ഷിതമായ കുഴപ്പങ്ങളുടെ ഉറവിടം നാം തുറന്നുവിട്ടു. ഇന്ന് നാം കുഴപ്പത്തിലായി, തകർന്ന ജീവിതങ്ങൾ. മനുഷ്യനെ നിയന്ത്രിച്ചേ മതിയാകൂ. ഭൂമിയിലുള്ളതിലേക്കും ദുഷ്ടത നിറഞ്ഞ ജീവി മനുഷ്യനാണ്. നാം മറ്റ് ജന്തുക്കളെ കൂട്ടിലിട്ടടയ്ക്കുന്നു. എന്നാൽ മനുഷ്യൻ തനിക്കിഷ്ടമുള്ളത് ചെയ്യുവാൻ സ്വതന്ത്രനാണ്. തനിക്കിഷ്ടപ്പെട്ടത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ടായിരുന്നാൽ അവൻ എന്തും ചെയ്യും എന്നോർക്കണം. അതെ, കർത്താവ് തന്നെ ഈ വാക്യങ്ങളിൽ വിശദീകരിക്കുന്നത് ഈ കാര്യങ്ങളാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്നത്രേ. ഇന്ന് ലൈംഗികത്വത്തിന് നമ്മുടെ സമൂഹങ്ങളിൽ എത്രമാത്രം പ്രാധാന്യമാകുന്നു കൊടുക്കുന്നത്! സകല മാധ്യമങ്ങളും മനുഷ്യരുടെ ഈ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നില്ലേ? സ്കൂളിലും കോളേജിലും ഇതിൻ്റെ അതിപ്രസരം. യുവതലമുറയെ നശിപ്പിച്ചെന്ന് വേണം നാം എപ്പോഴും ചിന്തിക്കുവാൻ. ശരിയായ ബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ആരുമില്ല. ചലച്ചിത്രങ്ങളിലും മാസികകളിലും പരസ്യങ്ങളിലുമെല്ലാം ലൈംഗികത്വം മുൻപിൽ നിൽക്കുന്നു. ഇതില്ലാതെ ഒന്നും ഇന്ന് ചിലവാകില്ല എന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എത്ര മോശപ്പെട്ട ഒരു കാലത്തിലാണ് നാം ആയിരിക്കുന്നത്! 21-ാം വാക്യം നമുക്ക് നോക്കാം. യേശു അവിടം വിട്ട് സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ പ്രദേശത്ത് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവെ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗം തന്നെയാണിത്. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യേശു കർത്താവ് ഇസ്രായേൽ ദേശം വിട്ട് എവിടെങ്കിലും പോകുന്നതായി നാം കാണുന്ന ആദ്യത്തെ ഭാഗം അത്രേ ഇത്. ഇത് വളരെ ചിന്തിപ്പിക്കുന്നതാണ്. കാരണം അവൻ ഇസ്രായേലിലേക്ക് തങ്ങളുടെ രാജാവായിട്ടാണ് വന്നത്. തൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായി അയച്ചപ്പോൾ അവൻ അവർക്ക് കൊടുത്ത ആജ്ഞ ഇസ്രായേലിലെ പട്ടണങ്ങളിൽ മാത്രം പോകുവാനാണ്. ഇസ്രായേലിൻ്റെ അതിർ കടക്കരുതെന്ന് അവൻ പ്രത്യേകം കൽപ്പിച്ചിരുന്നു. പിന്നെ കർത്താവിനെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. അവിടെ ഒരു സംഘർഷം നാം കാണുന്നു. യേശുവും മത നേതാക്കന്മാരുമായുള്ള ഇടർച്ച ബന്ധം വിച്ഛേദിക്കൽ ചില വാക്യങ്ങൾക്ക് മുൻപ് മാത്രമാണ് നാം കണ്ടത്. എന്താണ് സംഭവിച്ചത്? യേശു തന്നെ ഇസ്രായേലിൻ്റെ അതിര് കടന്നിട്ട് വേറൊരു വലിയ പ്രമാണം കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇനിയും അവൻ യഹൂദേതരരെ കൈക്കൊള്ളും. അവൻ്റെ ആഹ്വാനം എന്തെന്നാൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നത്രേ. ആർക്കും വരാം, ഇതാണ് കർത്താവ് പറയുന്നത്. 22 മുതലുള്ള വാക്യങ്ങളിൽ നാം കണ്ടല്ലോ, ഒരു സ്ത്രീ അവനെ സമീപിച്ച് അവൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല എന്ന് 23 വാക്യത്തിൽ കാണും. അവൻ്റെ ശിഷ്യന്മാർ അടുക്കെ വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്നവനോട് അപേക്ഷിച്ചു. ഈ സ്ത്രീ പല ജാതികളിൽ പെട്ടവരുടെ ഒരു വർഗത്തിൽ നിന്നും ഉള്ളവളായിരുന്നു. യേശുവിനെ ദാവീദ് പുത്രനായി പറയുവാൻ ഇവൾക്കൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. അവൾ അവനെ അങ്ങനെ വിളിച്ചപ്പോൾ ക്രിസ്തു ഒരു വാക്കും മറുപടിയായി പറയാതിരുന്നത് ശ്രദ്ധിക്കുക. ശിഷ്യന്മാർ പറഞ്ഞത് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്നാകുന്നു. അവർക്കൊരു ശല്യമായി തോന്നി. ചിലപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകേണ്ട എന്നവർ ചിന്തിച്ചു കാണും. ശിഷ്യന്മാരുടെ ഈ പ്രതികരണം മനസ്സലിവിൽ നിന്നും ഉണ്ടായതല്ല, അവർക്ക് ആ സ്ത്രീ ഒരു ശല്യമായി തോന്നിയതിനാൽ ശല്യം ഒഴിക്കുവാൻ ചെയ്ത ഒരു പണി മാത്രമായിരുന്നു. അതൊരു ശരിയായ പ്രതികരണമാകുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുവോ? യേശുവിൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചാലും 24 വാക്യത്തിൽ, അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു. വളരെ കഠിനമായ ഒരു പ്രസ്താവനയായി ഇത് തോന്നുന്നില്ലേ? പക്ഷേ ഈ പ്രസ്താവന ഒരു വാസ്തവമത്രേ നമ്മെ കാണിക്കുന്നത്. ദാവീദിൻ്റെ വംശത്തിൽ വരുവാനിരിക്കുന്ന രാജാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളുടെയും നിവൃത്തിയായി തന്നെ അർപ്പിക്കുക എന്നതാണ് ക്രിസ്തു ആദ്യം ചെയ്തത്. ആ വസ്തുത അംഗീകരിക്കുവാൻ ക്രിസ്തു ആ കനാന്യ സ്ത്രീയെ നിർബന്ധിക്കുന്നു. യഹൂദന്മാരുടെ രാജാവായി യേശു വന്നു. അത് പ്രത്യേകം രേഖപ്പെടുത്തിയാലും ആദ്യം ശരിയാകേണ്ട വിഷയം അതുതന്നെയാണ്. തന്നെ ക്രൂശിച്ച ക്രൂശിൻ്റെ മുകളിൽ ഇപ്രകാരം എഴുതി വെച്ചുകൊണ്ടാണ് അവൻ മരിച്ചത്. ഇത് യഹൂദന്മാരുടെ രാജാവായി യേശുവാകുന്നു. നോക്കണേ, വിശുദ്ധ മത്തായി തൻ്റെ ലക്ഷ്യത്തിലേക്ക് തെറ്റാതെ മുന്നേറുന്നു. ഇനിയും ആ കനാന്യ സ്ത്രീ പറയുന്നത് ശ്രദ്ധിച്ചേ. 25 വാക്യത്തിൽ, എന്നാൽ അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. അവൾ യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നാകുന്നു. ഒരു യഹൂദേതര സ്ത്രീ ആയിരുന്നതിനാൽ ദാവീദ് പുത്രൻ എന്നതിൽ അവൾക്കൊരു അവകാശവാദവുമില്ലായിരുന്നു. എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ അവൾ മുൻപോട്ട് വന്ന് യേശുവിനെ കർത്താവേ എന്ന് വിളിച്ച് നമസ്കരിക്കുകയും സഹായത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവൾക്ക് സഹായം ലഭിക്കും. അതാണ് നാം ഇനിയും കാണുവാൻ പോകുന്നത്. 26 വാക്യത്തിൽ നാം കാണുന്നത് അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. വളരെ ശക്തമായൊരു പ്രസ്താവന അത്ര ഇവിടെ കാണുന്നത്. ഇപ്രകാരത്തിലുള്ളൊരു അപേക്ഷ തള്ളൽ തീർച്ചയായും നമ്മെ അവിടെ നിന്നും ഓടിച്ചേനെയുമില്ലേ? നാം അത് കേൾക്കുവാൻ ഒരിക്കലും ഇഷ്ടപ്പെടുമായിരുന്നില്ല. നോക്കണേ, നിനക്ക് അങ്ങനെ ഞങ്ങളോട് സംസാരിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് താങ്കൾ അവിടെ നിന്നും പരക്കം പാഞ്ഞേനെ. 27 വാക്യത്തിൽ നാം കാണുന്നത് അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. നോക്കണേ, ദരിദ്രനായ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ധനവാന്റെ മേശയിൽ നിന്നും വീഴുന്ന അപ്പം നുറുക്കുകൾ കൊണ്ട് അവൻ വിശപ്പടക്കിയിരുന്നു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കിയിരുന്നു. യഹൂദേതരരെ സൂചിപ്പിക്കുവാനായിരുന്നു ഇസ്രായേൽ നായ് എന്ന പദം പ്രയോഗിച്ചിരുന്നത്. അങ്ങനൊരു പേര് പോലും അവഹേളനമാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ ആ സ്ത്രീ തയ്യാറായിരുന്നു. കാരണം അവൾ യേശുവിൽ വിശ്വസിച്ചിരുന്നു. അന്യ ജാതിക്കാരത്തിയായ ഈ സ്ത്രീയുടെ വിശ്വാസത്തിൽ നമ്മുടെ കർത്താവ് വാസ്തവത്തിൽ അതിശയിച്ചു. അവനല്ലേ പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങളുടെ ഭാരം തീർക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഒരു കനാന്യ വ്യക്തിക്കും അവിടുന്ന് ചെയ്തു കൊടുത്തത് അതത്രേ. അവളുടെ മറുപടി ഒരു വലിയ വിശ്വാസം അത്ര വെളിപ്പെടുത്തിയത്. അതും ക്രിസ്തു കഠിനമായി പ്രതികരിച്ചെന്ന് തോന്നിയിട്ട് പോലും. എത്ര ശക്തമായ വിശ്വാസമല്ലേ! ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. 29 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് യേശു അവിടെ നിന്ന് യാത്രയായി. ഗലീലക്കടലരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ കാൽക്കൽ വെച്ചു, അവൻ അവരെ സൗഖ്യമാക്കി. വീണ്ടും ഇതാ ക്രിസ്തുവിൻ്റെ വീര്യപ്രവർത്തികൾ നാം കാണുന്നു. യേശു സൗഖ്യമാക്കിയ പുരുഷാരത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധയെ വീണ്ടും തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാധൂകരിക്കുവാൻ സാധിക്കാത്ത ഒറ്റപ്പെട്ട ചില സംഭവങ്ങളായിരുന്നില്ല അന്നവിടെ നടന്നത്. പിന്നെയോ, അവിടുന്ന് സൗഖ്യമാക്കുന്ന അത്ഭുതം നടത്തി. ഇതിനെ ആരും നിരാകരിക്കത്തക്കവണ്ണം അനേകം അത്ഭുതങ്ങൾ നടന്നു. ആയിരങ്ങൾ സൗഖ്യം പ്രാപിച്ചു. അത്ഭുത പരമ്പര തന്നെ. പുരുഷാരത്തിൻ്റെ പ്രതികരണം തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. 31-ാം വാക്യത്തിൽ ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇനിയും നാം കാണുവാൻ പോകുന്നത് 4000 പേരെ പോഷിപ്പിക്കുന്നതാണ്. ഈ അത്ഭുതം 5000 പേരെ പോഷിപ്പിച്ചതിൻ്റെ ഒരു പകർപ്പാണെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചാട്ടെ 32 മുതലുള്ള വാക്യങ്ങളിൽ. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായിക്കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. നോക്കണേ, പുരുഷാരത്തോടുള്ള ക്രിസ്തുവിൻ്റെ അനുകമ്പ വീണ്ടും നാം ശ്രദ്ധിച്ചാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൂത് നാം വിട്ടുകളയരുത്. തുറന്നു പറഞ്ഞാൽ ഈ സംഭവം 5000 പേരെ പോഷിപ്പിച്ചതിൻ്റെ ഒരു പകർപ്പാണെന്നേ തോന്നു. ഒരു ആവർത്തനമായി തോന്നുന്നില്ലേ? യേശു ക്രിസ്തുവിൻ്റെ മശിഹ എന്ന അവകാശത്തിന്മേൽ ഈ സംഭവം കൂടുതലായി യാതൊരു പുരോഗതിയും നൽകി കാണാത്തതിനാൽ വിശുദ്ധ മത്തായി ഈ സംഭവം തൻ്റെ രേഖയിൽ ഉൾപ്പെടുത്തി എന്നത് വിചിത്രമായി തോന്നുന്നു. എന്തായിരുന്നാൽ തന്നെയും ഒരു കാര്യം വ്യക്തമാണ്, മശിഹ എന്ന തൻ്റെ അവകാശവാദത്തെ ഈ ജനം തള്ളിക്കളഞ്ഞതിന് ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്ന ഭാഗത്താണ് നാം ഇപ്പോൾ. അല്ലാതെ മശിഹ എന്ന തൻ്റെ അവകാശവാദത്തിന് ഊന്നൽ കൊടുത്തല്ല ക്രിസ്തു സംസാരിക്കുന്നത്. ഇനി 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുമ്പോൾ വീണ്ടും യേശു പുരുഷാരത്തെ പോഷിപ്പിച്ചു. ആ ശിഷ്യന്മാർ വാസ്തവത്തിൽ പഠിക്കേണ്ട പാഠം പഠിച്ചില്ല എന്നുള്ളത് ഒരു വെളിപ്പാടത്രേ. വിശ്വസിക്കുവാനുള്ള അവരുടെ മടി വാസ്തവത്തിൽ ഒരുതരം ത്യജിക്കലിലാണ് ചെന്ന് അവസാനിച്ചത്. എൻ്റെ പ്രിയ സുഹൃത്തെ, അവിശ്വാസം എന്ന് പറയുന്നത് പാപമാകുന്നു. റോമാലേഖനം 14:23 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ എന്നത്രേ. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 4000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് ക്രിസ്തുവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു. ഈ അധ്യായം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ, യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് ഉയരുന്നില്ല എന്നത്രേ. അവർ വിശ്വസിക്കുവാനും ഗ്രഹിക്കുവാനും മന്ദതയുള്ളവരായിരുന്നു. ഇത് വാസ്തവത്തിൽ യേശുവിനെ തൻ്റെ ശുശ്രൂഷയിൽ തടസ്സപ്പെടുത്തി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ യേശുവിനെ വിശ്വസിപ്പാൻ, അവനെ അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവനെ അനുഗമിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. നല്ല നല്ല പാഠങ്ങൾ ഞങ്ങൾ